بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇന്ന് പ്രസിദ്ധമായ ലോകത്ത് പല മാറ്റങ്ങൾക്കും കാരണമായ തൗഹീദിന്റെ ഒരു രാഷ്ട്ര സംസ്ഥാപനത്തിന് അള്ളാഹുവിന്റെ ഫളിനു ശേഷം കാരണമായി തീർന്ന അള്ളാഹുവിന്റെ ബറക്കത്തുകൾ അനേകം ലഭിച്ച ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത്. ഈ ഗ്രന്ഥം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ, ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിലും മറ്റും ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഇൽമ് അന്വേഷിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധ ബാധ്യതയാണ്. ഫരീദ എന്ന് പറഞ്ഞാൽ ഫർളാണ് എന്ന്. ഓരോ മുസ്ലിമിനും നിർബന്ധമാകുന്ന വിജ്ഞാനങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മുസ്ലിമാണോ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനങ്ങൾ. അതിൽപ്പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്, അതുപോലെ സ്വലാത്ത്, സകാത്ത്, ഹജ്ജ് എന്നിത്യാദി കാര്യങ്ങൾ, അവയെക്കുറിച്ചുള്ള പൊതുവായ വിവരം ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അൽ അർക്കാനുസ് സിത്തൽ ഈമാനിയ, ഈമാൻ കാര്യങ്ങളായ ആറ് കാര്യങ്ങൾ, അവയെക്കുറിച്ചൊക്കെ അറിയൽ ഓരോ മുസ്ലിമിന്റെ മേൽ നിർബന്ധ ബാധ്യതയാണ്. സ്വലാത്തുമായി ബന്ധപ്പെട്ട് തൊഹാറത്ത്, എങ്ങനെ വുളു എടുക്കണം, എന്തൊക്കെ കാര്യങ്ങളായാലാണ് വുളു നഷ്ടപ്പെടുക, ഇതൊക്കെ എല്ലാ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതാണ് ഈ ഹദീസിൽ ഉദ്ദേശിക്കപ്പെട്ട നിർബന്ധമായ ഒന്നാമത്തെ വിജ്ഞാനം. രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു, ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി മറിയുന്നതാണ്. ഒരാൾ കച്ചവടക്കാരനാകുന്നുവെങ്കിൽ അയാൾ കച്ചവടവുമായി ബന്ധപ്പെട്ട ഹലാൽ ഹറാമുകൾ തിരിച്ചറിയണം. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അങ്ങാടിയിലേക്ക് തന്റെ വടിയുമായിട്ട് അദ്ദേഹം ഇറങ്ങാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മല്ല യഅറിഫുൽ ഹലാല മിനൽ ഹറാം ഫലാ യജൂസു ലഹുൽ ബൈഉ ഫീ സൂഖിനാ. ഹലാലും ഹറാമും വേർതിരിച്ചറിയാത്തവർ നമ്മുടെ അങ്ങാടിയിൽ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു വ്യക്തിയും ഏതൊക്കെ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നുവോ ആ കാര്യത്തെക്കുറിച്ച് മൊത്തത്തിൽ അറിവുണ്ടാക്കൽ അയാളുടെ മേൽ നിർബന്ധമാകും. അയാളെ സംബന്ധിച്ചിടത്തോളം അറിവില്ല എന്നതുകൊണ്ട് അതിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അബദ്ധം സംഭവിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾക്ക് യാതൊരു നിലക്കും ഒഴിവുകഴിവ് പറയാൻ സാധിക്കുകയില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച് പറഞ്ഞ ഈ ഹദീസിന്റെ ഉദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ യഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ, യുഫഖിഹു ഫിദ്ദീൻ, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഫിഖ് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ദീനിൽ ഇൽമു നൽകുമെന്നല്ല പറഞ്ഞത്, മറിച്ച് യുഫഖിഹു ഫിദ്ദീൻ. ഫിഖ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞു, അൽ ഇൽമുൽ മുസ്തൽസിമുൽ അമല, അമലിന് പ്രേരിപ്പിക്കുന്ന ഇൽമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച ഈ ഹദീസിൽ ഉദ്ദേശിച്ച ഫിഖ്, നമ്മെ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന, അമലിലേക്ക് നയിക്കുന്ന ഇൽമ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകും. അതൊരാളുടെ ഖൈറിന്റെ അടയാളമാണ്, അയാൾക്ക് നന്മ ലഭിച്ചു എന്നതിന്റെ ഒരു അലാമത്താണ്. അള്ളാഹുവിന്റെ ദീനിൽ ഇൽമുണ്ടാകുകയും അതനുസരിച്ച് അമൽ ചെയ്യുവാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്യുക എന്നത്. അപ്പോൾ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യവും, അതുപോലെ തന്നെ അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള വിജ്ഞാനമായ തൗഹീദ് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും മനസ്സിലാക്കി തരുന്ന അനേകം തെളിവുകൾ ഖുർആനിൽ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് സൂറത്ത് മുഹമ്മദിലെ ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽമുഅ്മിനീൻ വല്ലാഹു യഅലമു മുതഖല്ലബഹും വമസ്വാഹും. അള്ളാഹു പറയുന്നു, ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്തിനെ കുറിച്ച് നീ പഠിക്കണം. വസ്തഗ്ഫിർ ലിദംബിക വലിൽമുഅ്മിനീൻ വൽമുഅ്മിനാത്ത്, പിന്നെ അതിനുശേഷം നീ ഇസ്തിഗ്ഫാർ നടത്തണം. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം നീ ഇസ്തിഗ്ഫാർ നടത്തണം, തൗബ ചെയ്യണം നിനക്കും മുഅ്മിനീങ്ങൾക്കും വേണ്ടി. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അൽ ഹറാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം പറഞ്ഞു, പിന്നെയാണ് ഇസ്തിഗ്ഫാർ പറഞ്ഞത്. ഇതിന്റെ രഹസ്യങ്ങളിൽപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലൂടെ അയാൾ നരകത്തിൽ ശാശ്വതനാവുക എന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അയാളെ ബാധിക്കാനിരിക്കുന്നത് ചെറിയ ചെറിയ തിന്മകളും കബായറുകളുമാണ്, വൻപാപങ്ങളുമാണ്. തൗഹീദ് ഒരാൾക്കുണ്ടോ, അയാളെ സംബന്ധിച്ചിടത്തോളം കാലാകാലം നരകത്തിൽ കിടക്കാനുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി അയാൾക്ക് വന്നുപോവിക്കാൻ സാധ്യതയുള്ളത് തിന്മകളാണ്, കബായറുകളും സഗായറുകളുമാണ്. അതിൽ നിന്ന് വസ്തഗ്ഫിർ ലിദംബിക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നീ ശാശ്വതനായി നരകത്തിൽ നിന്ന് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി നിനക്ക് പേടിക്കേണ്ടത് നരകത്തിൽ കുറച്ചു കാലെങ്കിലും കിടക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം? വസ്തഗ്ഫിർ ലിദംബിക വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി നീ ഇസ്തിഗ്ഫാർ നടത്തുകയും പാപമോചനം നടത്തുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. തൗഹീദിന്റെ ഫളും അതിന്റെ ശ്രേഷ്ഠതയും പറയാൻ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ അത് ധാരാളമാണ്. എണ്ണി കണക്കാക്കാൻ കഴിയാത്തത്ര ഫളു ശ്രേഷ്ഠത തൗഹീദിനുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ സൂചിപ്പിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ച അംബിയാക്കന്മാരെല്ലാം, റസൂലുകളെല്ലാം, അവരെല്ലാവരും ക്ഷണിച്ചത് തൗഹീദിലേക്കാണ്. നമ്മളീ പഠിക്കുന്ന കാര്യം എന്താണോ അതിലേക്കാണ് അവരൊക്കെ ക്ഷണിച്ചത്. ഈ കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ ഓരോ നബിമാരും അവരുടെ സമൂഹത്തോട് പറഞ്ഞ കാര്യമാണ്. നബിമാരെല്ലാവരും തങ്ങളുടെ സമൂഹത്തോട് ആദ്യം പറഞ്ഞ വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അംബിയാഇൽ 25-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽന, നാം അയച്ചിട്ടില്ല, മിൻ റസൂലിൻ, ഒരു റസൂലിനെ നാം അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അവർക്കൊക്കെ നാം വഹി നൽകിക്കൊണ്ടല്ലാതെ, വഅലൈക്കും സലാം, അവർക്കൊക്കെ നാം വഹി നൽകിക്കൊണ്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ മറ്റൊരു ഇലാഹ ഇല്ല, ഇബാദത്തിനർഹനായി ഞാനല്ലാതെ മറ്റൊരാളും ഇല്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഇബാദത്ത് എടുക്കണം എന്ന തൗഹീദ് പറയാൻ വേണ്ടിയിട്ടല്ലാതെ ഒരു റസൂലിനെയും അയച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ നഹ്ലിൽ 36-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തി റസൂല അനിഅബ്ദുല്ലാഹ് വജ്തനിബു ത്താഗൂത്. എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് എടുക്കണം. വജ്തനിബു ത്താഗൂത്, നിങ്ങൾ ത്താഗൂത്തുകളെ വെടിയണം. ഇൻഷാല്ലാ ഈ ആയത്ത് നമുക്ക് കിതാബു തൗഹീദിൽ പ്രത്യേകമായി പഠിക്കാനുള്ള ആയത്താണ്. അതുപോലെ തന്നെ അമ്പിയാക്കന്മാരെല്ലാം അവരെല്ലാം തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞതായി അനേകം സൂറത്തുകളിൽ അനേകം ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ സമൂഹമേ, അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുക, മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനു പുറമെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല. ഈ ആയത്ത് ഇതേ രൂപത്തിൽ സൂറത്തുൽ അറാഫ് 59 സൂറത്തുൽ മുഅ്മിനൂൻ 23 വന്നിട്ടുണ്ട്. ഈ രണ്ട് ആയത്തുകളിലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഇപ്രകാരം പറഞ്ഞത്. ഇത് നൂഹ് നബി പറഞ്ഞ വാക്കാണ്. അതുപോലെ തന്നെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അറാഫ് 65, സൂറത്തു ഹൂദ് 50 ആയത്ത്. അതുപോലെ തന്നെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അറാഫ് 73, സൂറത്തു ഹൂദ് 61. അതുപോലെ തന്നെ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അറാഫിലെ 85, സൂറത്തു ഹൂദിലെ 84, സൂറത്തുൽ അൻകബൂത്തിലെ 23 ആയത്തിലും ഇതേ രൂപത്തിൽ തന്നെ ലഫ്ളിൽ പോലും വ്യത്യാസമില്ലാതെ യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്, മാത്രമല്ല പ്രത്യേകം പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന കാര്യവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഖുർആനിൽ ഒരു വിഷയം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ പ്രാധാന്യം കൊണ്ടാണ്. അതല്ലാതെ വെറുതെ അല്ല, അനാവശ്യമായ ഒരു കാര്യവും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല, നിന്റെ റബ്ബിന്റെ കലിമത്തുകൾ അത് സത്യസന്ധമാണ്, അതിലാണ്, നീതിയുള്ളതാണ്. ഈ രണ്ട് കാര്യവും ഇല്ലാതെ അള്ളാഹു ഒന്നും സംസാരിക്കുകയില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം ഇതിന് അതിനുമാത്രം പ്രാധാന്യമുണ്ട് എന്നാണ്. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പലയിടത്തും ഖുർആനിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹദീസിൽ റസൂലുള്ള പറഞ്ഞു, വഖൈറു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുന്നേയുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഖൈറായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? റസൂലുകളൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് അതിനുമാത്രം ഗൗരവമുണ്ട്, അതിനുമാത്രം അത് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇതിന് സൂചന നൽകുന്ന മറ്റു പരാമർശങ്ങളും കാണാൻ സാധിക്കും. അവിടുന്ന് മക്കയിലെ ഉക്കാള ചന്തയിൽ, ദിൽമജാദിലെ ചന്തയിൽ ഉയരമുള്ള സ്ഥലത്ത് കയറി നിന്ന് ഇപ്രകാരം വിളിച്ചു പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. യാ ഖൗമി യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹേ ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, തുഫ്ലിഹു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. പറഞ്ഞ വാക്കാണ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക, നിങ്ങൾ വിജയിക്കും. ഇപ്പൊ അമ്പിയാക്കന്മാരെല്ലാം പറഞ്ഞ വിഷയമാണ് നമ്മൾ ഈ കിതാബിലൂടെ ഇൻഷാ അള്ളാഹ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഒരു ഫദ്ല അതാണ്. രണ്ടാമത്തെ കാര്യം തൗഹീദാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഏറ്റവും അസ്ലുൽ അസീൽ, ഏറ്റവും അടിസ്ഥാനം തൗഹീദാണ്. അത് കഴിഞ്ഞാണ് ബാക്കിയെല്ലാം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉ വ സിത്തൂന ഔ സബഊന ശുഅബ, ഈമാൻ 60 പരം, ചില റിവായത്തുകളിൽ 70 പരം ശാഖകളാണ്. അലാഹ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ഉയരമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വ അദ്നാഹ ഇമാതതുൽ അദാ അനി ത്വരീഖ്, അതിൽ ഏറ്റവും ചെറുത്, ഏറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്ന് തടസ്സമെടുത്തു നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ഹയാ ലജ്ജ എന്നത് ഈമാനിന്റെ ശുഅബത്തുകളിൽ, അതിന്റെ ശാഖകളിൽ പെട്ടതാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈമാനിന്റെ ഏറ്റവും ഉയരമുള്ളത്. ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാം അല ഖംസിൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് 5 കാര്യങ്ങൾക്കും എതയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഷഹദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ഒന്നാമത്തെ കാര്യം അതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖാമസ് സലാ വ ഇതാഇസ് സകാ വ സൗമു റമളാന വ ഹജ്ജുൽ ബൈത്ത്, ഈ 4 കാര്യങ്ങളും പിന്നെയാണ് പറഞ്ഞത്. ഇതിന്റെ ഈ ഹദീസിലെ വിശദീകരണത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ എണ്ണിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ 4 കാര്യം നിങ്ങൾക്ക് നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഇത് മുഴുവൻ പ്രവർത്തനങ്ങളാണ്, വ്യക്തമായും പ്രവർത്തനങ്ങളാണ്. നമസ്കാരം എന്ന് പറയുന്നത് പ്രത്യേക രൂപമുണ്ട്, സക്കാത്തിന് പ്രത്യേക രൂപമുണ്ട്, ഹജ്ജിന് പ്രത്യേക രൂപമുണ്ട്, നോമ്പിന് പ്രത്യേക രൂപമുണ്ട്. പക്ഷെ ഷഹാദത്ത് കലീമ അത് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആദ്യം പറഞ്ഞു? ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ 4 കാര്യവും ശരിയാകണമെങ്കിൽ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കാര്യം ശരിയാവണം. ഒന്നാമത്തെ കാര്യത്തിൽ പിഴവുണ്ടായാൽ ബാക്കി വരാൻ പോകുന്ന 4 കാര്യങ്ങളും പിഴച്ചതാണ്. അതിൽ യാതൊരു ഉപകാരവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ ഒരുത്തരം അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ നിലനിൽക്കുകയില്ല, അവന്റെ മേൽക്കൂര തകർന്നടിഞ്ഞിരിക്കുന്നു, അതിന് യാതൊരുവിധ നിലനിൽപ്പുമില്ലാതെയായിരിക്കും എന്ന് പണ്ഡിതന്മാരിൽ ചിലർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതിന് ബലമേകുന്ന തെളിവാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചപ്പോൾ യമനിലേക്ക് പറഞ്ഞയച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണ്. ആ ഹദീസിൽ അദ്ദേഹം പറഞ്ഞു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ബഅഥ മുആദ് ഇബ്നു ജബൽ ഇല യമനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക്, അന്ന് യമൻ യഹൂദർ തിങ്ങി നിറഞ്ഞിരുന്ന സ്ഥലമാണ്, യഹൂദരുടെ വാസസ്ഥലമായിരുന്നു, കാര്യമായ വാസസ്ഥലമായിരുന്നു യമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നീ പോകുന്നത് യമനിലേക്കാണ്. യമനിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ മുആദിനോടായി റസൂലുള്ള പറഞ്ഞു യാ മുആദ് ഇന്നക തഖ്ദിമു അലാ ഖൗമി മിൻ അഹ്ലിൽ കിതാബ്, ഹേ മുആദ് നീ അഹ്ലുൽ കിതാബുകാരിൽപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് പോകുന്നത്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ അവിടെ കാര്യമായി നസ്രാനികളില്ലായിരുന്നു, കാര്യമായി അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ കിതാബിനെ മൊത്തത്തിൽ ഈ ഹദീസിൽ പരാമർശിച്ചതായി കാണാൻ സാധിക്കും. ഫലിയക്കുൻ അവല മാ തദഊഹും ഇലൈ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ഫലിയക്കുൻ ഇപ്രകാരമാകട്ടെ, എങ്ങനെ ഫലിയക്കുൻ അവല മാ തദഊഹും, അവരെ നീ വിളിക്കുന്ന ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഈ ഹദീസ് നിങ്ങൾ ഹിഫ്ദാക്കേണ്ട ഹദീസാണ്. പണ്ഡിതന്മാർ പലരും ഇസ്ലാമിന്റെ ജവാമിഅകളിൽപ്പെട്ട, ഇസ്ലാമിനെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ഹദീസുകളിൽ എണ്ണിയ ഒരു ഹദീസാണിത്. അനേകം അടിസ്ഥാനങ്ങൾ, അനേകം ഫവാഇദുകൾ, പാഠങ്ങളുള്ള ഹദീസാണിത്. ധാരാളം പാഠങ്ങൾ ഈ ഹദീസിലുണ്ട്. അത് ഈ ഹദീസിന്റെ ഷുറൂഹുകൾ എടുത്തു വായിച്ചാൽ നമുക്ക് ധാരാളം പാഠങ്ങൾ ഈ ഹദീസ് റസൂലുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും. ഫലിയക്കുൻ ഔവല മാ തദഊഹും ഇലൈ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആദ്യം നീ അവരെ വിളിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്. ചില റിവായത്തിൽ കാണാം ഫലിയക്കുൻ ഔവല മാ തദഊഹും ഇലൈഹി അൻ യുഹിദുല്ലാഹ്, അള്ളാഹുവിന് തൗഹീദ് ചെയ്യാൻ, തൗഹീദിലേക്കാണ് നീ അവരാദ്യം ക്ഷണിക്കേണ്ടത് എന്ന് ചില റിവായത്തുകളിൽ കാണാം. വേറെ ചില റിവായത്തുകളിൽ കാണാം ഫലിയക്കുൻ ഔവല മാ തദഊഹും ഇലൈ ഇബാദത്തുല്ലാഹ്, നീ അവരാദ്യം ക്ഷണിക്കേണ്ടത് അള്ളാഹുവിലേക്കുള്ള ഇബാദത്തിലേക്കാണ്. നമുക്കെല്ലാവർക്കും അറിയാം അല്ല ഹദീസു തുഫസ്സറു ബഅദുഹ ബഅദ, ഹദീസുകൾ ചില ഹദീസുകൾ മറ്റു ചില ഹദീസുകളെ പരസ്പരം വിശദീകരിക്കുന്നവയാണ്. അപ്പൊ ഈ ഹദീസുകളൊക്കെ കൂട്ടിവച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ്, അള്ളാഹുക്കുള്ള ഇബാദത്ത് എന്ന വിഷയമാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, ഏറ്റവും ഗൗരവമുള്ള കാര്യം അതാണ്. എന്നിട്ട് അദ്ദേഹം പറയുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇദാ അറഫു ദാലിക്, അവർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ فَأَعْلِمْهُمْ أَنَّ اللَّهَ افْتَرَضَ عَلَيْهِمْ خَمْسَ صَلَوَاتٍ فِي كُلِّ يَوْمٍ وَلَيْلَةٍ, രാവിലെയും രാത്രിയുമായി അവർക്കുമേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. നീ എപ്പോഴാണ് നീ പറയേണ്ടത്? فَإِذَا عَرَفُوا ذَلِكَ, അതവർ അംഗീകരിച്ചു കഴിഞ്ഞാലാണ്, അതവർ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നീ നമസ്കാരത്തെക്കുറിച്ച് പറയേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാലാണ് നീ നമസ്കാരത്തിലേക്ക് കടക്കേണ്ടത്. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ എപ്പോഴും തഖ്ദീമുൽ അഹം മിഫൽ മുഹിം, ഏറ്റവും പ്രാധാന്യമുള്ളതാദ്യം പിന്നെ രണ്ടാമത്തെ കാര്യം, അങ്ങനെ ചെയ്യേണ്ടവനാണ് മുസ്ലിം എന്ന പാഠം ഈ ഹദീസിലുണ്ട്. കാരണം റസൂലുള്ള ആദ്യം തൗഹീദാണ് പറഞ്ഞത്, ഏറ്റവും പ്രാധാന്യമുള്ള അതാണ്, അത് കഴിഞ്ഞതിന് ശേഷമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ പാടുള്ളൂ. പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഏതാണ്? നമസ്കാരമാണ്. പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഏതാണ്? സകാത്താണ്. അങ്ങനെ ഏറ്റവും പ്രാധാന്യമുള്ളത് ആദ്യം പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അവിടുന്ന് പ്രയോഗിച്ച പദം നിങ്ങൾക്കറിയാം, ഫഇദാ അറഫു ദാലിക്, ഫ എന്ന അറബിയിലെ ഹറഫിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ, അത് അംഗീകരിച്ചാൽ, അത് തർത്തീബിന് വേണ്ടിയാണ്, ഇത് കഴിഞ്ഞാൽ അത്, ഇത് കഴിഞ്ഞാൽ അത്, അത് പറയുന്നതിനാണ് ഫ എന്ന പദം പ്രയോഗിക്കാറുള്ളത്. ഫഇദാ അറഫു ദാലിക് ഫഅഖ്ബറഹും അന്നല്ലാഹ ഖദ് ഇഫ്തറ അലൈഹിം ഖംസ സലവാത്ത്. ഈ ഹദീസ് മഷ്ഹൂറാണ്, അത് പരിപൂർണമായി ഞാൻ വായിക്കുന്നില്ല. അതുപോലെ തന്നെ തൗഹീദിന്റെ പ്രാധാന്യം വ്യക്തമാക്കി തരുന്ന മറ്റൊരു കാര്യമാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ മൂന്നാം വാല്യത്തിൽ അദ്ദേഹം പറഞ്ഞ വിഷയം. ഇബ്നു ഖയ്യിം പറഞ്ഞു കുല്ലു സൂറത്തിൻ ഫിൽ ഖുർആൻ മുതദമ്മിനതുൻ ലിനൗഇ തൗഹീദ്, അള്ളാഹുവിന്റെ കിതാബിലുള്ള എല്ലാ സൂറത്തും തൗഹീദ് പഠിപ്പിക്കുന്നതാണ്. എല്ലാ സൂറത്തിലും തൗഹീദുണ്ട്, ഒരു സൂറത്തിൽ പോലും അതില്ലാതെയില്ല. തൗഹീദിന്റെ രണ്ട് ഇനങ്ങൾ ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം നമുക്ക് പിന്നെ കിടക്കാം. തൗഹീദിന്റെ ഇനങ്ങൾ എന്തൊക്കെയാണ് അത് പിന്നെ പഠിക്കേണ്ട കാര്യമാണ്. എല്ലാ സൂറത്തും മുതബമ്മിന എന്ന് പറഞ്ഞ ഉൾക്കൊള്ളുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ബൽ അല്ല നഖൂലു ഖൗലൻ കുല്ലിയൻ, അതിനേക്കാൾ കുറച്ചുകൂടി വ്യാപ്തമായി കുറച്ചുകൂടി വിശാലമായി നമ്മൾ പറയട്ടെ. ഇന്ന കുല്ല ആയത്തിൻ ഫിൽ ഖുർആനി ഫഹിയ മുതബമ്മിനതുൻ ലിത്തൗഹീദ്, അല്ലാഹുവിന്റെ കിതാബിലുള്ള ഏതൊരായത്താകട്ടെ അതിലെല്ലാം തൗഹീദുണ്ട്. തൗഹീദ് ഇല്ലാതെ ഒരായത്തുമില്ല, എല്ലാ ആയത്തിലും തൗഹീദുണ്ട്. ഷാഹിദത്തുൻ ബിഹി ദാഇയത്തുൻ ഇലൈഹി, തൗഹീദിന് സാക്ഷ്യം നിൽക്കുന്ന തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതാണ് വിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകളും എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാൻ. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് അപ്രകാരമാകുന്നത്? അദ്ദേഹം പറഞ്ഞു ഫഇന്നൽ ഖുർആന ഇമ്മാ ഖബറുൻ അനില്ലാഹ് വഅസ്മാഇഹി വസിഫാതിഹി വഫഅലിഹി, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് നീ എടുത്താൽ അത് ഒന്നല്ലെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് അറിയിക്കുന്നതാണ്, അവന്റെ അസ്മാഇകളെ കുറിച്ച് പറയുന്നതാണ്, ഒന്നല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അറിയിക്കുന്നതാണ്. ഇന്നല്ലാഹ അസീസുൻ ഇന്നഹു ഹുവ റഊഫുർ റഹീം, അല്ലാഹു റഊഫുർ റഹീമുമാണ്. അല്ലെങ്കിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, ഇതൊക്കെ അല്ലാഹുവിനെ അറിയിക്കുന്ന ആയത്തുകളാണ്. അപ്പൊ ഒന്നല്ലെങ്കിൽ അല്ലാഹുവിന്റെ അസ്മാഇകളോ സിഫാത്തുകളോ ഫഅലുകളോ അറിയിക്കുന്ന, അസ്മാ എന്ന് പറഞ്ഞാൽ നാമങ്ങൾ, സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങൾ, ഫഅൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ. ഫഹുവ തൗഹീദുൽ ഇൽമിയുൽ ഖബറി, ആ ആയത്തുകളൊക്കെ അള്ളാഹുവിന്റെ തൗഹീദ് അവനെ അറിയുക എന്ന തൗഹീദ് നിനക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. തൗഹീദ് രണ്ട് ഇനമായി തിരിച്ചു ഇൻഷാല്ലാഹ് അതിന്റെ വിശദീകരണം പിന്നെ കിടക്കുന്നതാണ്. വഇമ്മാ ദഅവത്തുൻ ഇലാ ഇബാദതിഹി വഹ്ദഹു ലാ ശരീക ലഹ്, അതല്ലെങ്കിൽ ഖുർആനിലെ ഏതായത്തു നീ എടുത്തോ അതിലൊക്കെ നീ അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് നിന്നോട് കൽപ്പിക്കുന്ന ആയത്തായിരിക്കും. അതല്ലെങ്കിൽ വഖൽഇ കുല്ലി മാ യുഅബദു മിൻ ദൂനി, അതല്ലെങ്കിൽ അള്ളാഹുക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നീ ഒഴിവാക്കണമെന്ന് പറയുന്ന ആയത്തായിരിക്കും. ഒന്നല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ച് അറിയിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തൊക്കെ ഇലാഹുകളുണ്ടോ അതിനൊക്കെ നീ ഒഴിവാക്കണമെന്ന് പറയുന്ന ആയത്തായിരിക്കും. വഇമ്മാ അംറുൻ വനഹ്യുൻ വഇൽസാമുൻ ബിതാഅതിഹി ഫി നഹ്യിഹി വഅംറിഹി ഫഹിയ ഹുഖൂഖുത് തൗഹീദി വമുകമ്മിലാതുഹു, ഇനി അതൊന്നും അല്ലെങ്കിൽ നീ അള്ളാഹിനെ അനുസരിക്കണം, അല്ലെങ്കിൽ നീ നമസ്കരിക്കണം, നീ നോമ്പ് നോൽക്കണം, നീ സക്കാത്ത് കൊടുക്കണം, ഇങ്ങനെയുള്ള കൽപ്പനകളാണ്. ഈ കാര്യങ്ങളൊക്കെ തൗഹീദിനെ പൂർത്തീകരിക്കുന്ന കാര്യങ്ങളാണ്. ഏതൊരു ഇബാദത്ത് ഇസ്ലാമിലുള്ളത് നിങ്ങൾ എടുത്തോളൂ, അതൊക്കെ തൗഹീദിനെ പൂർത്തീകരിക്കുന്നതാണ്, ഇഖ്ലാസിനെ പൂർത്തീകരിക്കുന്നതാണ് ഏതൊരു ഇബാദത്ത് എടുത്താലും. അപ്പൊ ഒന്നല്ലെങ്കിൽ പിന്നെ ഖുർആനിലുള്ളത് ഏതാണ്? നീ ഇങ്ങനെ ചെയ്യണം, നമസ്കരിക്കണം, നോമ്പ് നോൽക്കണം, എങ്ങനെ എന്നിങ്ങനെയുള്ള കൽപ്പനകളാണ്. നല്ല രൂപത്തിൽ മറ്റുള്ളവരോട് പെരുമാറണം, ഇങ്ങനെ ഏതായത്തുകളാണ് അതൊക്കെ എന്താണ്? തൗഹീദിന്റെ പരിപൂർണതയാണ്. കാരണം എന്താണ്? ഏതൊരു ഇബാദത്ത് നമ്മൾ ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. അത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇബാദത്ത് ആകുന്നുള്ളൂ. സ്വാഭാവികമായും അതിൽ തൗഹീദ് അതിന്റെ പരിപൂർണതയിലേക്കുള്ള വടിയാണ് ഇബാദത്തുകൾ. അപ്പൊ അതല്ലെങ്കിൽ ഇബാദത്തുകളെ കുറിച്ചുള്ള പരാമർശമായിരിക്കും. وإما خبر عن كرامة الله لأهل توحيده وطاعته അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദ് പ്രാവർത്തികമാക്കിയവർക്ക് നൽകാൻ പോകുന്ന ആദരവ് എന്താണ്, ബഹുമാനം എന്താണ്, അതിനെക്കുറിച്ചായിരിക്കും ഖുർആനിൽ ഉണ്ടാവുക. അതല്ലെങ്കിൽ وما فعل بهم في الدنيا, അവർക്ക് ദുനിയാവിൽ അല്ലാഹു എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തു കൊടുത്തത്, അവരെ സഹായിച്ചു, അവർക്ക് നാടുകൾ കീഴടക്കാനുള്ള വിജയം നൽകി, ഇങ്ങനെ അള്ളാഹു അവർക്ക് ദുനിയാവിൽ ചെയ്തു കൊടുത്ത സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, തൗഹീദിന്റെ ആൾക്കാർക്ക് ചെയ്തു കൊടുത്ത സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. അതല്ലെങ്കിൽ വമയുക്രിമുഹും ബിഹി ഫിൽ ആഖിറ, അതല്ലെങ്കിൽ അവർക്ക് നാളെ പരലോകത്ത് നൽകാൻ പോകുന്ന തൗഹീദുള്ള ആളുകൾക്ക് പരലോകത്ത് എങ്ങനെയൊക്കെയാണ് സ്വർഗത്തിലെ സൗകര്യങ്ങൾ, അവിടെയും തൗഹീദാണുള്ളത്. ഫഹുവ ജസാഉ തൗഹീദ്, അത് തൗഹീദിന്റെ പ്രതിഫലമാണ്. അപ്പൊ ഒന്നല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ച് അറിയിക്കുക, അതല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് പറയുക, അതല്ലെങ്കിൽ അള്ളാഹ് അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ലെന്ന് പറയുക, അതല്ലെങ്കിൽ തൗഹീദിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്ന ഇബാദത്തുകൾക്ക് പ്രേരണ നൽകുക, അതുമല്ലെങ്കിൽ തൗഹീദ് പ്രാവർത്തികമാക്കിയവന് ലഭിക്കാൻ പോകുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക. ഇനി അതുമല്ലെങ്കിലോ വഇമ്മാ ഖബറുൻ അൻ അഹ്ലിശ്ശിർക്കി വമാ ഫഅല ബിഹിം ഫിദ്ദുനിയാ, മിനൽ നകാൽ, അതല്ലെങ്കിൽ ഷിർക്കിന്റെ ആളുകൾ, തൗഹീദിന്റെ നേർ വിപരീതമാണ് ഷിർക്ക്. ഷിർക്കിന്റെ ആളുകൾ, അവർക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ എന്താണ്, പരലോകത്ത് അള്ളാഹു അവർക്ക് കരുതി വെച്ചിട്ടുള്ള ശിക്ഷ എന്താണ്, അതിനെക്കുറിച്ചായിരിക്കും അള്ളാഹു സുബ്ഹാനഹു തആല അറിയിക്കുക. ഇങ്ങനെ ഖുർആൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫൽ ഖുർആനു കുല്ലുഹു ഫി തൗഹീദ്, ഖുർആൻ പരിപൂർണമായും തൗഹീദാണ് പറയുന്നത് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. അപ്പൊ തൗഹീദിന്റെ പ്രാധാന്യം അത് മനസ്സിലാക്കി തരുന്ന അനേകം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. അത് ക്രോഡീകരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ധാരാളം ഉണ്ടായിരിക്കും. അതിനുവേണ്ടി മാത്രം അനേകം സമയം ദർസ് നമ്മൾ അതിനുവേണ്ടി മാത്രമായിരിക്കേണ്ടി വരും. അപ്പൊ തൗഹീദിന്റെ പ്രാധാന്യമാണ് ഈ തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തൗഹീദ് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധമായ, വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയ കിതാബു തൗഹീദ്. ഇൻഷാല്ലാ കിതാബു തൗഹീദിനെ കുറിച്ച് നമുക്ക് വേറെ തന്നെ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഗ്രന്ഥം രചിച്ച ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തെക്കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഓരോ നൂറു വർഷം കൂടുമ്പോഴും ഓരോ നൂറു വർഷം കഴിയുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് മുജദ്ദിദുകളെ, ഈ ഉമ്മത്തിന്റെ കാര്യങ്ങൾ ശരിയാക്കുന്ന, അവരെ പഴയ ഇസ്ലാമിലേക്ക് തിരിച്ചുകൊണ്ടുപോകുന്ന പരിഷ്കർത്താക്കളെ നിയോഗിക്കുമെന്ന കാര്യം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റാസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹ. ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല യബ്അസു ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനു വേണ്ടി അല്ലാഹു നിയോഗിക്കുന്നതാണ്. അലാ റാസി കുല്ലി മിഅത്തി സനത്തിൻ, എല്ലാ നൂറു വർഷത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നതാണ്. മൻ യുജദ്ദിദു ലഹാ ദീനഹ, ഈ ഉമ്മത്തിന്റെ ദീനിനെ പരിഷ്കർത്ത്, പിന്നെ അതിനെ പഴയതിലേക്ക് കൊണ്ടുപോകുന്ന, അതിലുള്ള പുതിയ കാര്യങ്ങളെ മാറ്റിത്തിരുത്തി മുസ്ലിം ഉമ്മത്തിനെ അതിന്റെ പഴയ ആവേശത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന മുജദ്ദിദുകൾ, പരിഷ്കർത്താക്കൾ എല്ലാ ഓരോ നൂറു വർഷങ്ങൾക്കിടയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അബൂ ദാവൂദ് ദർജ ഹദീസാണിത്. ഈ പരിഷ്കർത്താക്കളിൽ പ്രമുഖനാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. പല പണ്ഡിതന്മാരും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരിലെ പരിഷ്കർത്താവാണ്, മുജദ്ദിദാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന കാര്യത്തിൽ യോജിപ്പുള്ളവരാണ്. പല പണ്ഡിതന്മാരും അദ്ദേഹത്തെ മുജദ്ദിദായി വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നജ്ദിൽ ശിർക്കും ഖുറാഫത്തുകളും ബിദഅത്തുകളും, നജ്ദ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൗദി അറേബ്യയാണ്, വ്യാപകമായി നടമാടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ശിർക്കും ഖുറാഫത്തുകളും അത്രമാത്രം വ്യാപകമായിരുന്നു അവിടെ. ഏതുവരെ പല കച്ചവട സംഘങ്ങളും നജിദിലൂടെയുള്ള യാത്ര വരെ അവസാനിപ്പിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിനുമാത്രം കൊള്ളയും അതുപോലെ തന്നെ മോഷണവും ഒക്കെ ആ നാട്ടിൽ നിലനിന്നിരുന്നു. ഷിർക്ക് തൗഹീദിന്റെ കാര്യമാകട്ടെ തീർത്തും കഷ്ടമായിരുന്നു ആ സമൂഹത്തിന്റെ കാര്യം. മരങ്ങളെ ആരാധിച്ചിരുന്നവരും കല്ലിനെ ആരാധിച്ചിരുന്നവരും മറ്റു പല കാര്യങ്ങൾക്കും ഇബാദത്ത് നൽകിയിരുന്നവരൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ ഉമ്മത്ത്, ആ സമുദായം തൗഹീദിൽ നിന്ന് വളരെ അകന്നുപോയിരുന്നു. അതോടൊപ്പം തന്നെ ആ കൂട്ടത്തിൽ കുറെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. നജീദിന്റെ അന്നത്തെ അവസ്ഥ ധാരാളം പണ്ഡിതന്മാരുള്ള സമൂഹമായിരുന്നു അവർ. അനേകം പണ്ഡിതന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരാരും തന്നെ തൗഹീദിലേക്ക് ദഅവത്ത് നടത്തുക എന്ന കാര്യത്തിന് മുന്നിട്ടിറങ്ങിയിരുന്നില്ല. പല ആളുകൾക്ക് പേടിയായിരുന്നു, കാരണം അങ്ങനത്തെ ഒരു സമൂഹമായിരുന്നു അവർ. ആ സമൂഹത്തെ തൗഹീദിലേക്കും അതിലൂടെ ഐക്യത്തിലേക്കും ക്ഷണിക്കുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു വഹാബ് ചെയ്തത്. പലപ്പോഴും വഹാബി ദഅവത്ത് എന്ന് പറഞ്ഞ് ശത്രുക്കൾ ഇതിനെ കളിയാക്കാറുണ്ടായിരുന്നെങ്കിലും അവർ പോലും അംഗീകരിക്കുന്ന ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ്. ഹറം പള്ളിയിൽ, മസ്ജിദുൽ ഹറമിൽ, മക്കയിലെ കഅബയുടെ ഭാഗങ്ങളിൽ, പരിസരങ്ങളിൽ, കഅബയുടെ ചുറ്റുവട്ടത്ത് നാല് മുസല്ലകൾ ഉണ്ടായിരുന്നു. ഓരോ മദ്ഹബിനും ഓരോ ഇമാം, അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഖാമത്ത്, ഓരോ നമസ്കാരം. അങ്ങനെയായിരുന്നു മക്കയിലെ ഹറം പള്ളിയിൽ നമസ്കാരം നടന്നിരുന്നത്. എന്നാൽ ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിഅമത്ത് കൊണ്ട് ശേഷം ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമം കാരണത്താലും അവിടെ മുസ്ലിങ്ങളുടെ കലിമത്ത് തൗഹീദിൽ ഒരുമിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ് അവിടെ ഇന്ന് ഒരു ഇമാമ് മാത്രമാണ്, ഒരു ഇമാമിന്റെ കീഴിൽ മുസ്ലിങ്ങൾ എല്ലാവരും നമസ്കരിക്കുന്നു. മാത്രമല്ല ഷിർക്കിന്റെ അടയാളങ്ങൾ പരസ്യമായി ആ നാട്ടിൽ എവിടെയും കാണാനില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന നിഅമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാം, ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ലാ യദുറുഹും മൻ ഖാലഫഹും ഔ മൻ ഖദലഹും ഹത്താ യാതി അംറുല്ലാഹ് വഹും കദാലിക. റസൂലുള്ളാഹിന്റെ പ്രസിദ്ധമായ ഹദീസാണ്, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസാലു ത്വാഇഫ തൗബാൻ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. സഹാബി, ഹദീസിന്റെ സഹാബി തൗബാൻ റളിയല്ലാഹു അൻഹു, لا تزال طائفة من أمتي എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ എപ്പോഴും ഉണ്ടായിരിക്കും. അവരുടെ പ്രത്യേകത എന്താണ്? ظاهرين على الحق, സത്യത്തിന്മേൽ വിജയിച്ചിരിക്കുന്നവരായിരിക്കും അവർ. لا يضرهم من خذلهم او خالفهم, അവരെ വഞ്ചിക്കുന്നവർ അതല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നവർ ആരും അവർക്ക് യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. എത്ര ഉപദ്രവിച്ചാലും അവർക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടായിരിക്കും. وهم كذلك حتى ياتي امر الله حتى ياتي امر الله تبارك وتعالى وهم كذلك الله عند കൽപ്പന വരുന്നതുവരെ അവരുടെ അവസ്ഥ അപ്രകാരമായിരിക്കും. ഇങ്ങനെ ഒരു സമൂഹം എല്ലാ കാലഘട്ടത്തിലും ലോകത്തുണ്ടായിരിക്കും. ആ ചെറിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അലൈക്കും സലാം, ആ ചെറിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബും അദ്ദേഹത്തിന്റെ ദഅവത്തിൽ അണിനിരന്ന ശിഷ്യന്മാരും എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ചരിത്രം ചെറുതായി നമ്മൾ ഒന്ന് വായിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് എഴുതിയെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ എഴുതിയെടുത്തു. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. അറബി അറിയുന്ന ആളുകൾ പരമാവധി അറബിയിൽ തന്നെ എഴുതണം. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, മീം ഹാ മീം ദാല്, പിന്നെ സ്പേസ് ഇട്ടിട്ട് ഇബ്നു ബാ നൂൺ, അലിഫ് വേണ്ടതില്ല. അബ്ദുൽ വഹാബ് ഐൻ ബാ ദാല് അലിഫ് ലാം വാവ് ഹാ അലിഫ് ബാ. ഇബ്നു സുലൈമാൻ, ഇബ്നു നമ്മൾ നേരത്തെ പറഞ്ഞു. പല ആളുകളും ഇബ്നു എന്ന് എഴുതുമ്പോൾ അലിഫ് എഴുതലുണ്ട്. സ്വന്തം വാപ്പയിലേക്ക് ചേർത്തിയിട്ടാണ് പറയുന്നതെങ്കിൽ പിന്നെ അലിഫ് വേണ്ടതില്ല. അപ്പൊ സാധാരണ ബാ നൂന്ന് എഴുതിയാൽ മതി, കൂട്ടി എഴുതുകയാണെങ്കിൽ. ഇബ്നു സുലൈമാൻ സീന് ലാം യാ മീം അലിഫ് നൂന്. ഇബ്നു അലി ബാ നൂന് ഐൻ ലാം യാ. ഇബ്നു മുഹമ്മദ്, ഇബ്നു അഹമ്മദ്, ഇബ്നു മുഹമ്മദ്, ഇബ്നു അഹമ്മദ്, ഇബ്നു റാഷിദ്, ഇബ്നു സുലൈമാൻ, ഇബ്നു അലി, ഇബ്നു മുഹമ്മദ്, ഇബ്നു അഹമ്മദ്, ഇബ്നു റാഷിദ്, ഇബ്നു ബറീദ്, ഇബ്നു ബുറൈദ്, ബുറൈദ് ബറീദ് അല്ല ബുറൈദ്, ഇബ്നു ബുറൈദ്, ഇബ്നു മുഷറഫ്, ഇബ്നു മുഷറഫ്, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, ഇബ്നു സുലൈമാൻ, ഇബ്നു അലി, ഇബ്നു മുഹമ്മദ്, ഇബ്നു അഹമ്മദ്, ഇബ്നു റാഷിദ്, ഇബ്നു ബുറൈദ്, ഇബ്നു മുഷറഫ്, അന്നജ്ദ് തമീമി, ഇബ്നു റാഷിദ്, ഇബ്നു ബുറൈദ്, ബുറൈദ്, ഇബ്നു മുഷറഫ്, അന്നജ്ദി, നജ്ദ് ആ പ്രദേശത്തേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന രൂപമാണ്. നമ്മുടെ നാട്ടിലുണ്ട് സ്ഥലങ്ങളിലേക്ക് ചേർത്തി പറയുക എന്നുള്ളത് സഹാബികളുടെ കാലഘട്ടം മുതലെയുള്ള സുന്നത്താണ്. സൽമാൻ അൽ ഫാരിസി, പേർഷ്യക്കാരൻ എന്ന അർത്ഥത്തിലാണ് അൽ ഫാരിസി എന്ന് പറഞ്ഞത്. അത്തമീമി, ഇബ്നു ബുറൈദ്, ഇബ്നു മുഷറഫ്, ابن مشرف النجد التميمي. الامام محمد ابن عبد الوهاب ابن سليمان ابن علي ابن محمد ابن احمد ابن راشد ابن بريد ابن مشرف അന്നജ്ദി അത്തമീമി. അദ്ദേഹം ജനിച്ചത് ഹിജ്റ വർഷം 1115 ഉയൈന എന്ന പ്രദേശത്ത്. അലിഫ് ലാം ഐൻ യാ യാ നൂൻ ഹത അങ്ങോട്ടല്ലേ. ആയിരത്തി 115 ഹിജ്റ വർഷം. ഫി ബൽദത്തി അൽ ഉയൈന, അൽ ഉയൈന ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ദർസ് നടത്തിയിരുന്ന നാടാണ് അൽ ഉയൈന. പ്രസിദ്ധമായ നാട്, ഇൽമിന് പേര് കേട്ട നാട്. ഉയൈനയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ്.